അധ്യായം 35, പേജ് 226. ഒരു യാത്രാമൊഴി. ഓർമ്മ. പുസ്തകം. ആദിയുടെ വ്യസനങ്ങൾ. മുഷിഞ്ഞ തുണികൾ. വേറെ എന്തുണ്ട് നൂർ മുഹമ്മദിന് മാറാപ്പിൽ പൊതിഞ്ഞു കെട്ടാൻ? തിരിച്ചു പോവുകയാണ് ഒന്നാം സായാഹ്നത്തിൻ്റെ കഥാകാരൻ. ഇനി മാർക്കോസ് ചോദിച്ചു. വരും, നൂർ മുഹമ്മദ് പറഞ്ഞു. ഇളം നീലനിറമുള്ള ഒരു ശംഖ് അയാൾ മാർക്കോസിന് സമ്മാനിച്ചു. അതുപോലെ കുറേ എണ്ണം വേറെയും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ആദിയിലെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാനുള്ളതാണെന്ന് നൂർ മുഹമ്മദ് പറഞ്ഞു. ഇത്രയും കാലം ഞാൻ ഒരിടത്തും ഇങ്ങനെ തങ്ങിയിട്ടില്ല. നൂർ മുഹമ്മദ് നെടുവീർപ്പിട്ടു. നീലനിറമുള്ള ശംഖുകൾ, അതും ഇത്രയും അധികം. വളരെ അപൂർവമായി ഇത് കിട്ടാറുള്ളൂ. മാർക്കോസ് അത്ഭുതപ്പെട്ടു. തൻ്റെ കയ്യിലെ ശംഖ് അയാൾ വെയിലിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അതിൽ നിന്ന് സൗമ്യമായ നീലരശ്മികൾ ചിതറുന്നുണ്ടെന്ന് തോന്നി. ആദിയിലെ വെള്ളത്തിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്തതാണ്, നൂർ മുഹമ്മദ് പറഞ്ഞു. അവർ തടാകക്കരയിലായിരുന്നു. വെള്ളം കലങ്ങി മറിഞ്ഞതും മീതെ അഴുക്കുപാട കെട്ടിയതും ഓളങ്ങളില്ലാത്തതുമായിരുന്നു. എന്താണ് എന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിടുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, നൂർ മുഹമ്മദ് നെടുവീർപ്പിട്ടു. ആദ്യത്തെ നീലശംഖ് അയാളെ കാണിച്ചു കൊടുത്തത് ആ പെൺകുട്ടിയാണ്. അന്ന് വെട്ടിത്തിളങ്ങുന്ന വെയിലിൽ അടിത്തട്ടിലെ കൊച്ചു മൺതരി പോലും കാണിച്ചു തന്നുകൊണ്ട് വെള്ളം സുതാര്യമായി കിടന്നു. ഇടതടവില്ലാതെ വീശുന്ന കാറ്റിൽ ഓളങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹം. സ്വപ്നം കണ്ടു ചിരിക്കുന്ന കുഞ്ഞിനെ പോലെ വെള്ളാരം കല്ലുകളുടെ തൊട്ടിലിൽ കിടന്ന് ആടി ഉറങ്ങുകയായിരുന്നു ആ ശംഖ്. അതെടുക്കൂ, പെൺകുട്ടി പറഞ്ഞു. അത് കയ്യിലെടുത്തപ്പോൾ നീലാകാശത്തിൻ്റെ ഒരു തുണ്ട് ഉള്ളംകൈയിൽ വന്നു വീണ പോലെ നൂർ മുഹമ്മദിന് തോന്നി. അത്രയ്ക്ക് അനുപമമായ സൗന്ദര്യം അതിനുണ്ടായിരുന്നു. സ്വപ്നങ്ങളുടെ പേടകമാണത്, പെൺകുട്ടി വിശദീകരിച്ചു. അത് കയ്യിലുള്ളവർ ഉറക്കത്തിലും ഉണർവിലും സുന്ദര സ്വപ്നങ്ങൾ കാണും. അന്ന് രാത്രി അയാൾ പെൺകുട്ടിയെ തന്നെ സ്വപ്നം കണ്ടു. വെള്ളം പോലെ സുതാര്യമായ ഒരു ഉടുപ്പിട്ടുകൊണ്ട് അവൾ തടാകക്കരയിലിരുന്നു. അഴുക്കിൻ്റെ നേർത്തൊരു പാടുപോലും ഇല്ലാത്ത വിധം നിർമ്മലമായിരുന്നു അവളുടെ താരുണ്യമെന്നയാൾ കണ്ടു. അവളുടെ ഇടത് കൈത്തലത്തിൽ നീലനിറമുള്ളൊരു ശംഖ് നക്ഷത്രം പോലെ മിന്നിക്കൊണ്ടിരുന്നു. കാറ്റിൽ അവളുടെ നീണ്ടു ലോലമായ മിടിയിഴകൾ മെല്ലെ പറന്നുകൊണ്ടിരുന്നു. ആയിരം ആമ്പൽപ്പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞാലെന്ന പോലത്തെ സുഗന്ധം അവളിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരുന്നു. അസ്തമയ വെളിച്ചം വീണ് തടാകം സ്വർണം പോലെ തിളങ്ങി. ആകാശം കടും നീലയായിരുന്നു. കണ്ടൽ കാടുകൾ പച്ചവെളിച്ചം വീശിക്കൊണ്ട് കാറ്റിലാടിയുരഞ്ഞു. ആയിരക്കണക്കിന് വെള്ളഞാറകൾ വയലുകളിൽ നിശ്ചലം നിന്ന് സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. തെളിഞ്ഞ കാറ്റ് ഓളങ്ങളുടെ കുനുകുനു കവിളുകളിൽ മെല്ലെ മെല്ലെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ഹൃദയത്തെ പരമമായ ആനന്ദത്തെ ഉള്ളിലുകൾ അരുപ്പീറ്റ് ആനന്ദത്തെ ഉയരങ്ങളിലെത്തിക്കുന്ന സംഗീതധാര പോലെ ഒരു പ്രപഞ്ചാനുഭവം നൂർ മുഹമ്മദിനുണ്ടായി. നിസാരമായ മനുഷ്യാത്മാവ് വിനീതമായി. ഗംഭീരവും അനാദന്ത്യവുമായ അരപ്പീറ്റ് അനാദ്യന്തവുമായ പ്രപഞ്ചാത്മാവിനെ അറിയുന്നതിൻ്റെ ആനന്ദമെന്തെന്ന് അയാൾ അറിഞ്ഞു. നിശബ്ദതയുടെ അതിഗംഭീരമായ മന്ത്രസംഗീതം അയാൾ നിറഞ്ഞു കവിഞ്ഞു. അയാളുടെ കാൽപെരുമാറ്റം കേട്ട് പെൺകുട്ടി തിരിഞ്ഞു നോക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു. അവളുടെ താരുണ്യത്തിൻ്റെ നേർത്ത തുള്ളിത്തുളമ്പലുകൾ തൻ്റെ നട്ടലിൽ മധുരമായ ഒരു സഹ്യത നിറച്ചുകൊണ്ട് ദേഹമാകെ വ്യാപിക്കുന്നത് നൂർ മുഹമ്മദ് അറിഞ്ഞു. അയാളുടെ ഹൃദയവും മനസ്സും മുന്നോട്ട് കുതിക്കുകയാണ്. ഞാൻ നീയാണ്, അയാൾ മൃദുവായി പറഞ്ഞു. ഞാൻ നീയാണ്, അയാൾ കൈകൾ വിടർത്തി. കാറ്റുപോലെ ആ പെൺകുട്ടി അയാളിൽ വന്നണഞ്ഞു. സംശയലേശമില്ലാതെ അവൾ അയാളുടെ തോളിൽ ചാഞ്ഞു. ഞാൻ നീയാണ്, അവൾ മൃദുലമായി അയാളുടെ കാതിൽ ചുണ്ടു ചേർത്തു. അതിദീർഘമായ ഒരു ചുംബനത്തിൻ്റെ ഗാഠതയിൽ ലയിച്ച് നൂർ മുഹമ്മദ് ഉറങ്ങി. എവിടെന്ന് കിട്ടി നൂർ മുഹമ്മദിന് അലച്ചിലിട്ട് വാർത്ത പോലെ ഇത്രയേറെ നീലശംഖുകളുണ്ടെന്ന് മാർക്കോസ് പിന്നെയും അത്ഭുതപ്പെട്ടു. സത്യത്തിൽ അത് ഓരോന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യാസമുള്ളതായിരുന്നു. മനുഷ്യരുടെ മുഖങ്ങൾ പോലെ ഓരോ ദിവസവും മറ്റൊരു ദിവസത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നതുപോലെ ഒരു ദിവസത്തെ സൂര്യൻ മറ്റൊരു ദിവസത്തെ സൂര്യനിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നതുപോലെ. ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലെന്നറിയാം, എന്നാലും ചോദിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാ? മാർക്കോസ് ചോദിച്ചു. നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു. അയാൾക്ക് നല്ല തീർച്ചയില്ലാത്ത കാര്യത്തെപ്പറ്റിയാണ് ചോദിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ല. ലക്ഷ്യമില്ലാത്തവന് വഴിതെറ്റുന്ന പ്രശ്നമില്ല. മാർക്കോസ് ചിരിച്ചു. അയാൾ തൻ്റെ കവിതകളുടെ ഒരു ചുരുൾ നൂർ മുഹമ്മദിൻ്റെ കയ്യിൽ കൊടുത്തു. മുഷിഞ്ഞ നിറമുള്ള കൊച്ചു കൊച്ചു കടലാസ് കഷ്ണങ്ങളായിരുന്നു അവ. കട്ടുരുമ്പുകളുടെ ഏങ്കോണിച്ച വരികൾ പോലെ അക്ഷരങ്ങൾ അവയിൽ പടർന്നു കിടന്നു. കവിതയൊന്നുമല്ല, ഈച്ചകളുടെ കുര. മൗലികതയുണ്ടാവില്ല, അനുകരണങ്ങളാവും, മാർക്കോസ് പറഞ്ഞു. കവികൾക്ക് വിനയമുണ്ടാവുന്നത് നല്ലത് തന്നെ, നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു. അതുകൊണ്ടല്ല സ്നേഹിത, ഇങ്ങനെയൊക്കെ തൊള്ള തുറന്ന് പാടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പില്ല എന്നാണ് അർത്ഥം. ഒറ്റയ്ക്കരഞ്ഞ നാളുകളിൽ തുടങ്ങിവെച്ച ശീലമാണ്. കടത്തിണ്ണകളും ജനക്കൂട്ടങ്ങളും തീർത്ഥസ്ഥാനങ്ങളും തീവണ്ടികളും വേശികളുടെ മണിയറകളും ഘോരഭയാനക രാത്രികളും വിരസമായ പകലുകളും വിശപ്പും രോഗവും കഠിനവേദനകളുമാണ് എന്നെ കൊണ്ട് കവിത എഴുതിച്ചത്. ഏകാന്തതയിൽ കുറ്റബോധത്തിൻ്റെ കുരിശിൽ വീണുകിടന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പാടി. നിങ്ങളത് സ്വീകരിക്കണം.